Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നിജസദേകമേവദ്വിതീയം പ്രത്യേകത മൂർധന്യയാ നാട്യ അക്ഷരാദിമാർഗേണഗമനം ബ്രഹ്മേവ സൻ ബ്രഹ്മാപ്യേരി തസ്മാത് സർവമഭവത് ന തസ്യ പ്രാണ ഉത്രാമന്തി അത്രയേക സമവിലീയന്തി ഇത്യാദി ശ്രുതിശതേഭ്യ. അന്നത്തെ കാലഘട്ടത്തിൽ ഭാഷകാരൻ ഭാഷ എഴുതുന്ന സമയത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ജീവൻ മുക്തിയെക്കുറിച്ച്. മുക്തി എങ്ങനെയാണ്? മരണസമയത്ത് ജീവൻ ഉത്ക്രമിക്കുന്നു, ആ ശരീരമുണ്ട്, മുക്തനാകുന്നു എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. അതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പല കൽപ്പനകളും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് യോഗികളും മറ്റും സ്വീകരിച്ചിരുന്ന സിദ്ധാന്തമാണ്. അദ്വൈതത്തിൽ അതിന് അംഗീകരിക്കുന്നില്ല. പ്രാണൻ ഉത്ക്രമിക്കില്ലെന്നല്ല പറയുന്നു, പ്രാണൻ ഉത്ക്രമണം സംഭവിക്കാം, പക്ഷെ തത്വജ്ഞാനിയുടെ മോക്ഷം അതല്ല. അത് ഉപാസകന്മാരിൽ സംഭവിക്കും, അങ്ങനെ ഉത്ക്രമണം ഉണ്ടാകാം, അതുകൊണ്ട് ശ്രേഷ്ഠമായ ജന്മം ലഭിക്കും. അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് അദ്വൈതി. തത്വജ്ഞാനത്തിൽ അതിന്റെ ആവശ്യമില്ല, അത് യോഗമാർഗമാണ്, ഉപാസനയുടെ മാർഗമാണ്. അതിവിടെ ഇതിനെക്കുറിച്ചുള്ള പല കാഴ്ചപ്പാടുകളെ ഭാഷ്യകാരൻ ചർച്ച ചെയ്ത് നിഷേധിക്കുകയാണ്. തസ്മാത് ജീവാത് ഉച്ചിക്രമിഷോ പ്രാണാനുക്രാന്തി സഹൈവ ഗച്ഛന്തി ത്യയമൃത. തസ്യ പ്രാണാനുക്രാന്തി എന്ന് പറയുന്നതിന് അന്ന് ചിലർ വ്യാഖ്യാനിച്ച എങ്ങനെയാണ്, ഉപാസകർ പറയുന്നത് അവസാന സമയത്ത് ഉപാസകൻ ശരീര വെടിയാൻ തുടങ്ങുന്ന സമയത്ത് പ്രാണൻ ഉക്രാമന്തി, പ്രാണൻ ആ ജീവനെ വിട്ടുപോകുന്നില്ല, മറിച്ച് ആ ജീവനോടൊപ്പം സഞ്ചരിക്കുന്നു. ശ്രുതി എങ്ങനെയും വ്യാഖ്യാനിക്കാം ഇന്ന് തസ്യ പ്രാണാവുക്രാമന്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. പറയാൻ ഉത്ക്രമിക്കുന്നില്ല എന്ന് വെച്ചാൽ ജീവനെ വിട്ടുപോകുന്നില്ല, മറിച്ച് ആ ജീവനോടൊപ്പം പ്രാണനും പോകുന്നു ഊർധ്വലോകങ്ങളിലേക്ക്. അത്രയുക സമബലീയന്ത്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഉഴപ്പുണ്ട്. അവരവരുടെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി എന്തും ചെയ്യും, തുടർന്നു വരുന്ന ഭാഗം കണ്ടില്ല എന്ന് കടിക്കും. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ ഇത് കാണുന്നത് എന്താണ്? അത്രയുക സമബലീയന്ത്യ, അത് വിലയിക്കുന്നു തത്വജ്ഞാനിയുടെ മരണത്തെ കുറിച്ച് പറയുമ്പോ. അത് സമാധി എന്ന മരണമാണ്. സമാധി എന്ന് പറയുന്നത് സാധാരണ യോഗികളുടെ മരണത്തിന് സമാധി എന്ന് പറയുന്നു. തത്വജ്ഞാനിയുടെ മരണം സാധാരണ മരണം തന്നെ. എന്ത് ചെയ്യുന്നു? അതെല്ലാം സ്വാഭാവികമായിട്ടും ഒരു കാര്യം നശിച്ചാൽ അതിന്റെ കാരണത്തിലേക്ക് നശിക്കുന്നു. അതാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു, ജീവഭാവം നഷ്ടപ്പെടും. അതല്ലാതാത് കാരണങ്ങളിലേക്ക് വിലയിക്കുന്നു, അത്രയും സംഭവിക്കുന്നു. സർവേ പ്രാണ അനുക്രാമം തീരില്ല, പ്രാണേഹി ധമനസ്യ പ്രാപ്തത്വ സമയപ്രാണ. അത് സാധാരണ യോഗിയെ കുറിച്ച് പറയും. ആ യോഗിയുടെ ജീവൻ സഞ്ചരിക്കുമ്പോൾ മറ്റ് പ്രാണന്മാർ ഇന്ദ്രിയങ്ങളും മറ്റും അതോടൊപ്പം സഞ്ചരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഇല്ല അങ്ങനെ സംഭവിക്കുന്നില്ല. ഗീതയിലും പറഞ്ഞത് എങ്ങനെയാണ്, ഒരു പുഷ്പത്തിൽ നിന്ന് വായു അതിന്റെ ഗന്ധത്തെ ആവഹിക്കുന്നത്, അതുപോലെ ജീവൻ ഇന്ദ്രിയങ്ങളോടും സംസ്കാരങ്ങളോടും കൂടി ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് തത്വജ്ഞാനിയെ കുറിച്ച് പറയുമ്പോൾ വിശേഷിച്ച് പറയുന്നത് ഇവിടെ വിലയിക്കുന്നു. തസ്മാ ഉക്രാമന്തി അനാശങ്കയ വൈഷ. അതുകൊണ്ട് അങ്ങനെ തത്വജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെ സംശയിക്കേണ്ട കാര്യമേയില്ല. അത്രയുവ സമവലീയന്തി എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിടെ ഗതിയില്ല, നിർവാണം എന്ന് പറയുന്നു. ഈ ഭാവങ്ങളെല്ലാം എന്താണ്? ജീവന്റെ ഭാവങ്ങൾ, വികാര വിചാരങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണം, ഇതെല്ലാം എങ്ങനെയാണ് പ്രകാശിക്കുന്ന ഒരു ദീപം അണയുന്നത്. പിന്നെന്താ ശേഷിക്കുന്നു? ഒന്നും ശേഷിക്കുന്നില്ല. നാളം അസ്തമിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഈ പ്രവർത്തനങ്ങളെല്ലാം, ബഹിർമുഖമായ ജീവന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു. എല്ലാം അതാതിന്റെ എന്ന് പറയുമ്പോൾ അവിടെ പറയും എന്താണോ, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാത് ദേവതകളുണ്ട്. ആ ദേവതകളെല്ലാം ആ സമഷ്ടിയിലേക്ക് വിലയം പ്രാപിക്കുന്നു. മരണം, തത്വജ്ഞാനിയുടെ മരണത്തിൽ സാധാരണ ജീവനിൽ അങ്ങനെയല്ല, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞല്ലോ, ആദിത്യനുള്ള പുരുഷൻ അത് തന്നെയാണ്, ചക്ഷുഷൻ ഇരിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇന്ദ്രിയ അധിഷ്ഠാന ദേവത അവര് ഇതോടൊപ്പം സഞ്ചരിക്കുന്നു. അതിനൊന്നും വിലയെ സംഭവിക്കുന്നില്ല. തത്വജ്ഞാനിയിൽ അങ്ങനെയല്ല. അതെല്ലാം പരസ്യാം ദേവതായ ആ വഷ്ടി ദേവതയിൽ അതെല്ലാം ഏകീഭവിക്കുന്നു. യഥാപി മോക്ഷസ്യ സംസാരഗതി വൈലക്ഷണ്യം പ്രാണാനാം ജീവന സഹ ആഗമനം ആശങ്ക്യ തസ്മാന്ന ഉക്രാമന്തി പിച്ചത് യഥാപി അത്രയൊക്കെ സമുലീയന്തി വിശേഷണം നടത്തണം സ്യാത്. പക്ഷെ മോക്ഷവും സാധാരണ ഗതിയും തമ്മിൽ വ്യത്യാസമാണ്. ജീവനൊരു ഗതിയുണ്ട്, ആ ഗതിയിൽ നിന്നും മോക്ഷത്തിനൊരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് ജീവനോടൊപ്പം ഇതും പോകുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടി ഉക്രാമന്തി ഉക്രമിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കൽപ്പിക്കുകയാണെങ്കിൽ, വാദികൾ പലതും കൽപ്പിക്കും, പറയുന്നു എന്തൊക്കെ കൽപ്പിച്ചാലും ശരി, അത്രയവ സമവിലീയന്തി, അങ്ങനെയുള്ള കൽപ്പനകൾ വന്നാൽ ഈ പറഞ്ഞത് എല്ലാം വ്യർത്ഥമാവും. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പലതും കൽപ്പിക്കാം. യോഗികൾ വിടില്ല, കാരണം അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ അഭ്യാസം, ആ അഭ്യാസത്തിന്റെ ഫലമായി ഇത്തരം ഉത്ക്രമണം സംഭവിച്ച രീതി അത് വാസ്തവമാണതാണ്. അതുകൊണ്ട് ശ്രുതി അർത്ഥത്തെ അവരുടെ താല്പര്യമനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. പറയുന്നു ഇവിടെ സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു, അത്രയോ സമവലീയന്തി എല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ തന്നെ. ഏതൊരു ശരീരത്തിലിരുന്നു കൊണ്ടാണോ അയാൾ ജ്ഞാനത്തെ പ്രാപിച്ചത്, ആ ശരീരത്തിൽ സർവം അവസാനം. പ്രാണയർ വിയുക്തസ്യ ഗതിർ വിപത്തി ജീവത്വം. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്തനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിൽ നിന്നും മുക്തനാകുക. പ്രാണനിൽ നിന്നും വിയുക്തനാകുന്നു. ഇന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണന്മാർ, അതിൽ നിന്നെല്ലാം മുക്തനാകുന്നു. എന്തിന്? ജീവഭാവം തന്നെ നശിക്കും. പ്രാണൻ എവിടെ പ്രവർത്തിക്കുന്നു? ജീവഭാവത്തെ ആശ്രയിച്ചിട്ടാണ്. ജീവത്വത്തിന്റെ ഭാഗമാണ് പ്രാണൻ. ആ ജീവത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രാണനെവിടെ? പ്രാണനുണ്ടെങ്കിൽ പിന്നെ എവിടെ ഗതി? എങ്ങോട്ട് പോകും? ആര് പോകും? അതുകൊണ്ട് ജീവത്വം തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൽപ്പന അത് കൂടിയേ തീരും ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. മരണസമയത്ത് എഴുന്നേറ്റിരുന്ന് പത്മാസനത്തിൽ നിന്ന് പ്രാണനെ നിഗ്രഹിച്ച് മൂഢധാവിലൂടെ പോകണം എന്നൊക്കെയുള്ള ഭാവന. അതുപോലെ അതിനൊന്നും യാതൊരു തത്വജ്ഞാനി സംബന്ധിച്ച് അതൊന്നും യാതൊരു അധിഷ്ഠാനവും ഇല്ല. ജീവത്വം പോലും ഇല്ലാത്തടത്ത് അതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നാണ്. സർവഗതത്വ സദാത്മനോ നിരവയവത്വ പ്രാണ സംബന്ധ മാത്രമേവ ഈ അഗ്നി വിസ്ഫുലിംഗ ജീവത്വ ഭേദകാരണം വിദ്യതഹത വിയോഗേ ജീവത്വം ഗതിർവ നാശക്യ പരികൽപ്പയിതും ശ്രുതേശ്ചേ പ്രമാണം. ഭാഷകാരൻ ചോദിക്കുന്നു, നിങ്ങൾ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ? ശ്രുതേശ്ചേ പ്രമാണം. ഞങ്ങളോട് നിങ്ങൾ വാഗ്വാദത്തിന് വരുന്നു, മോക്ഷം ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞു തർക്കിക്കാൻ വരുന്നവർ, ശ്രുതേശ്ചേ പ്രമാണം, ശ്രുതിയെ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് മനസ്സിലാക്കും. എന്താണ് സർവഗതത്വ? ആത്മാവ് സർവഗതമാണ്, സദാത്മന സത്സ്വരൂപമാണ്. നിരവയവത്വ, അത് നിരവയവമാണ്. അങ്ങനെയുള്ള ആ പരമാത്മ ചൈതന്യത്തിൽ എന്താണ് ജീവത്വം എന്ന് പറയുന്നത്? പ്രാണസംബന്ധം മാത്രമേവ അഗ്നി വിസ്ഫുലിംഗവത് ജീവത്വം. അഗ്നിയിൽ നിന്ന് എങ്ങനെയാണ് സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ കേവല പ്രാണസംബന്ധം മാത്രമാണ് ജീവത്വം എന്ന് പറയുന്നത്. അതാണ് ആ ജീവഭാവം വരുന്നത് ഭേദകാരണം. അതാണ് ഭേദത്തിന് കാരണമായിരിക്കുന്നത്. ജീവൻ വേറെ, ഈശ്വരൻ വേറെ, ജീവന്മാർ പലതാണ്, ഇതെല്ലാം കാരണം എന്താണ്? ആ പ്രാണബന്ധനമാണ്, പ്രാണസംബന്ധമാണ്. ഇത്യദഹത വിയോഗി, അതുകൊണ്ട് അതിൽ നിന്നുള്ള വിയോഗം സംഭവിച്ചാൽ അതാണ് മോക്ഷം. മോക്ഷത്തിൽ പ്രാപഞ്ചികമായ സർവത്തിൽ നിന്നും വിയോഗം സംഭവിക്കുന്നു. ജീവത്വം ഗതിർ വന്ന ശക്യ പരികൽപ്പയിതും, അവിടെ പിന്നീടൊരു ജീവത്വം, പിന്നെ ആ ജീവനൊരു ഗതി, ഇതൊന്നും കൽപ്പിക്കാൻ സാധ്യമേ അല്ല. ഇന്ന് പല പക്ഷങ്ങളും പല ചിന്താഗതിക്കാരും ഉള്ളതുകൊണ്ട് അതിനെ ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. മുമ്പൊക്കെ ഇത് ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടെയാണ് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത്. അവയവ സ്ഫുടിതോ ജീവാഖ്യോ സദ്രുമൻ ഛിദ്രീകൃതൻ ഗച്ഛതീതി ശക്യം കൽപ്പയിതും. അങ്ങനെ ചിലർ പറയുന്നു, ചില സമ്മതിച്ചു, സർവഗതമായ സദാത്മാവാണ് പരമാർത്ഥം, പക്ഷേ അതിന്റെ ഒരു അണു അവയവമാണ് സ്ഫുടിത, അതിൽ നിന്നും സ്ഫുരിച്ച ഒന്നാണ് ആ സത്തായിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടായ ഒരു സ്ഫുരണമാണ് ജീവൻ. അത് സദ്രൂപം ഛിദ്രീകൃതം, അതിൽ നിന്ന് വേറിട്ട് പോകും. നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലും, അഗ്നിയുടെ അവയവമാണ് സ്ഫുലിംഗങ്ങൾ, പക്ഷെ ആ സ്ഫുലിംഗം എന്ത് ചെയ്യുന്നു? അഗ്നിയിൽ നിന്ന് വേറിതിരിഞ്ഞു പോകുന്നു. അതുപോലെ ഗച്ഛതി, കൂടുതൽ ലോകങ്ങളിലേക്ക് പോകുന്നു. അതാണ് മോക്ഷമെന്ന് പറഞ്ഞാലോ? അതും ശരിയല്ല, അങ്ങനെയൊന്നും കൽപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് നിരവയവമാണ്, സർവഗതമാണ്, സദാത്മാവാണ്. അതങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യമല്ല. തസ്മാ തയോർധമോയ ആയൻ അമൃതത്വമേരി ഇരി സഗുണബ്രഹ്മോപാസ പ്രാണൈസാഠ്യാഗമനം സാപേക്ഷമായി വെച്ച അമൃതത്വം ഇന്ന് സാക്ഷാത് മോക്ഷയിരിക്കും വേദി. എന്നാൽ തയോർധമായ അമൃതത്വമേരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ മാർഗത്തിലൂടെ ഊർധഗതിയെ പ്രാപിക്കുന്നവൻ മോക്ഷത്തെ പ്രാപിക്കുന്നുവെന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഊർധഗതി, മോക്ഷം, പ്രാണന്റെ ഗമനം, അതിനെയൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ? പറയുന്നില്ല, അതിനെ നിഷേധിക്കുന്നില്ല. അദ്വൈതി അതിനൊന്നും നിഷേധിക്കുന്നു, അദ്വൈതി ഒന്നിനെയും നിഷേധിക്കുന്നില്ല. ഒരാധ്യാത്മിക സാധനയും നിഷേധിക്കുന്നില്ല, ഒരാധ്യാത്മിക മാർഗത്തെ നിഷേധിക്കുന്നില്ല, അതൊന്നും നിഷേധിക്കില്ല. അതൊക്കെ എന്താണ്? സഗുണബ്രഹ്മോപാസകസ്യ, സഗുണബ്രഹ്മ ഉപാസകൻ എന്ന് പറയുന്നത് ഹിരണ്യഗർഭ ഉപാസകൻ. പ്രാണൈസകനാഠ്യാഗമനം, അവൻ പ്രാണത്തോടൊപ്പം നാഡിയിലൂടെ ഗമിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നിഷേധിക്കുന്നുണ്ട് സാപേക്ഷ വിവച്ചാമൃതം. അതുകൊണ്ട് ആരെങ്കിലും പറയണം, എന്റെ ഗുരു അങ്ങനെ നാഡിയിലൂടെ അവസാനം പത്മാസനത്തിലിരുന്നു പോയ ആളാണെന്ന് പറയണെങ്കിൽ മനസ്സിലാക്കണം, ആ ഗുരു സഗുണബ്രഹ്മ ഉപാസകനായിരുന്നു. ശിഷ്യൻ പറയുന്നുണ്ടല്ല അതാണ് വാസ്തവമെങ്കിൽ, അങ്ങനെയൊക്കെ തിരിയാൻ മതി. തത്വജ്ഞാനിയല്ല നഠ്യ സാപേക്ഷമേ, അവിടെ അമൃതത്വം സാപേക്ഷമാണ്. ആഭൂത സംസ്ഥാനം അമൃതത്വം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. പിന്നെ സാക്ഷാത് മോക്ഷം, അവിടെ സദ്യോന്മുക്തി സംഭവിച്ചില്ല. കാരണം എന്തുകൊണ്ട്? തപരാജിത പുഹു ധൈര്യം മതീയം സരഹ. സ്വർഗത്തെ കുറിച്ച് സാധാരണ പറയുന്നുണ്ട്, അവിടെ അമൃതമുണ്ട്, അപ്സരസുകളുണ്ട്, അവിടെ ചെന്നു കഴിഞ്ഞാൽ പരമസുഖമാണ്. അതുപോലെ ഈ ബ്രഹ്മലോകത്തെ കുറിച്ചും പറയുന്നുണ്ട്, തപരാജിത പുഹു, ഒരിക്കലും നശിക്കാത്ത ഒരു സ്ഥാനമാണ്. കാരണം കൽപ്പാന്തം വരെ അത് നിലനിൽക്കുന്നു. തൈരം, അവിടെ ഒരു സാധനമുണ്ട്, ഈ മദ്യം പോലെയുള്ള ഒരു സാധനം, സോമരസം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അത് മതത്തെ ഉണ്ടാക്കുന്നതാണ്, ഹർഷത്തെ ഉണ്ടാക്കുന്നതാണ്. അത് പോയി കുപ്പിയിൽ വാങ്ങി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. തരഹ, ഒരു വലിയ തരസാണ്, അതിലിറങ്ങി മുങ്ങി ആവശ്യം പോലെ കുടിച്ചു കഴിഞ്ഞു, അങ്ങനെ മതോന്മത്തന്മാരായി, അങ്ങനെ ഹർഷത്തിൽ കഴിയാം എന്നാണ് എന്നൊക്കെ വർണ്ണിച്ചിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥത്തിലല്ല, അവിടെ പൂർണ്ണമായ ആനന്ദമാണ്. മദ്യത്തിന്റെ സരസെന്നുള്ള അർത്ഥമെന്ന് പറയും. ഇവിടെ മനുഷ്യൻ സങ്കല്പിക്കുന്ന അതൊക്കെയാണല്ലോ, എത്രമാത്രം ഹർഷത്തെ ആനന്ദത്തെ ഉണ്ടാക്കാം, അതിന് ഇത്തരം ഉപായങ്ങളാണ്. അതുകൊണ്ട് അവന്റെ സങ്കല്പത്തിനനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവിടെ പൂർണ്ണമായ ഹർഷത്തിൽ ആനന്ദത്തിൽ ഒരാൾക്ക് കഴിയാം. പക്ഷെ അതും ആപേക്ഷികമാണ്. ഇത്യാദി ഉക്ത ബ്രഹ്മലോക ഇത് വിശേഷിക്കാം. എന്നിട്ട് പറയുന്നു, അങ്ങനെയുള്ള ബ്രഹ്മലോകം സദാ ആനന്ദത്തിൽ കഴിയാം എന്നുള്ള ആ ബ്രഹ്മലോകം തേഷാം ഇവ, ഈ ഉപാസകന്മാർക്ക് മാത്രമാണ്, തത്വജ്ഞാനിക്കല്ല. തത്വജ്ഞാനിക്ക് അങ്ങനെ ഹർഷത്തിലോ ആനന്ദത്തിലോ ഒന്നും കഴിയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വയം ആനന്ദ സ്വരൂപനായിരുന്നു. അധ പഞ്ചാഗ്നിവിദോ ഗൃഹസ്ഥേമേ അരണ്യ വാനപ്രസ്ഥ പരിവ്രാജകാശ്ചനിഷ്ഠി ബ്രഹ്മചാരി ശ്രദ്ധ തപ ഇത്യുപാസതേ ശ്രദ്ധാന തപസ്സിനശ്ചിത്യർത്ഥ. ഏ ചൈമേ അരണ്യ ശ്രദ്ധ തപ ഇത്യുപാസതേ സത്യ ഇത്ഥം വിധു. അതാണ് ഇതുവരെ ഭാഷകാരൻ അതിനാണ് വ്യാഖ്യാനിച്ചത്. ആ മൂന്ന് വാക്കുകൾ നാല് ഇനി പറയുന്നു. ഏ ചൈമേ അരണ്യ ശ്രദ്ധ തപ ഇത്യുപാസതേ തേ അർച്ചം അഭിസംഭവന്തി അർച്ചോ അന്നഹ ഉപകോസ്ത്ര വിദ്യയിൽ ഈ ഗതിയെക്കുറിച്ച് പറഞ്ഞ മുമ്പ് അതിനിവിടെ ആവർത്തിക്കുകയാണ്. പഞ്ചാഗ്നിവിദഹ ഗൃഹസ്ഥാഹ താൻ സമർത്ഥിച്ച കാര്യം പറയുന്നു. ഈ പഞ്ചാഗ്നിവിദ്യ ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ്. ഈ ചൈമി അരണ്യ വാനപ്രസ്ഥാഹ പരിവ്രാജകാശ്ച ഗൃഹസ്ഥൻ ഗ്രാമത്തിൽ, ഇനി അരണ്യത്തിൽ വനത്തിൽ വീട് ഉപേക്ഷിച്ചു പോകുന്നു. വാനപ്രസ്ഥന്മാർ എന്നത് വൈഖാനസൻ എന്ന് പറഞ്ഞു. പരിവ്രാജക, പരിപ്രാജകര് തത്വജ്ഞാനിയല്ല, അല്ലാത്ത പരിപ്രാജകരും ഉപാസകന്മാർ. ഇനി സഹ നൈഷ്ഠിക ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി ഗുരുകുലത്തിൽ കഴിഞ്ഞു. അവരെ ശ്രദ്ധ തപ ഇത്യവും മാധ്യുപാസതേ, ഇവരെല്ലാം മറ്റുപാസകൾ ചെയ്യുന്നു. ശ്രദ്ധ തപസ് ഇതെല്ലാം അനുഷ്ഠിക്കുന്നവർ, ശ്രദ്ധാന തപസ്സിനെ ശ്രദ്ധയുള്ളവർ, തപസ്സികൾ, സഗുണ ബ്രഹ്മ ഉപാസകർ. ഉപാസന ശബ്ദസ്ഥാവ് താത്പര്യം, ഉപാസത എന്ന് വെച്ചാൽ ഇതെല്ലാം വളരെ താത്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നവർ, നിയമപൂർവ്വം അനുഷ്ഠിക്കുന്നവർ, ശ്രദ്ധാപൂർവ്വം അനുഷ്ഠിക്കുന്നവർ. ഇഷ്ടാപൂർത്തെ ദത്തം ഇത്യുപാസത, അവിടെയും പറയുന്നു. അടുത്ത് ഗ്രാമത്തിൽ ഇഷ്ടാപൂർത്ത ദത്തങ്ങളെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? താല്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്നവർ, വിധിവത്ത് ഇതെല്ലാം പാലിക്കുന്നവർ, ബ്രഹ്മചര്യം പോലുള്ള സാധനകൾ കർശനമായി പാലിക്കുന്നു. ശ്രുത്യന്തര ഏജ സത്യം ബ്രഹ്മ ഹിരണ്യഗർഭാഗ്യ ഉപാസതേ, അതാണ് സഗുണ ബ്രഹ്മം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, നമ്മൾ ഇന്ന് പറയുന്ന സഗുണ ബ്രഹ്മ ഉപാസന അല്ല അവിടെ പറയുന്നത്, ഹിരണ്യഗർഭ ഉപാസനയാണ്. അത് വൈദിക ഉപാസനയാണ്, അത് സത്യം ബ്രഹ്മമാണ്. ഹിരണ്യഗർഭൻ ഉപാസതേ തേ സർവേ അർച്ചിഷം അർച്ചരഭിമാനനെയും ദേവത, അവരുടെ ഗതിയെക്കുറിച്ച് പറയുന്നു. അർച്ചരഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു, ഗീതയിൽ നമ്മളിത് ചർച്ച ചെയ്തതാണ്. സമാനമന്യത് ചതുർത്ഥ വ്യതിവ്യാഖ്യാന. ചതുർത്ഥ വ്യതിവ്യാഖ്യാനം എന്ന് പറഞ്ഞു ചതുർത്ഥാധ്യായത്തിനും ഉപവസ്ത്ര വിദ്യയിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഉപവസ്ത്രനെ കുറിച്ച് പറഞ്ഞപ്പോ അതുകൊണ്ട് അത് വ്യാഖ്യാനിക്കുന്നില്ല. ഏഷ ദേവയാന പന്ഥ വ്യാഖ്യാത, ഇതാണ് ദേവയാന മാർഗം, ഇത് വ്യാഖ്യാനിച്ചതാണ്. സത്യലോക അവസാനവും, ഇത് സത്യലോകത്തിൽ എത്തിച്ചേരുന്നു. സത്യലോകം, ബ്രഹ്മലോകം എന്നെല്ലാം പറയുന്നു, അവിടെ എത്തിച്ചേരുന്നു. നണ്ടാദ്ബഹി യതന്തര പിതരം മാതരം ചൈതിസ് മന്ത്രവർണ, ഇത് ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്തുള്ളതല്ല. ബ്രഹ്മാണ്ടത്തിന് പുറത്തു വരുന്ന ഏതാണ്? പ്രദ്യോമുക്തി. പ്രമുക്തൻ ബ്രഹ്മാണ്ടത്തിന് പുറത്താണ്, പ്രപഞ്ചാതീതനാണ്. ഇവിടെ അതല്ല, ഈ സംസാരത്തിനകത്ത് നണ്ടാദ്ബഹി എന്ന് പറയുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് അന്തരാഭിതരം മാതരം ച, ഇത് ശ്രുതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പിതാവിനും മാതാവിനും ഇടയ്ക്കാണത് എന്ന് പറയുന്നു. പിതാവ് എന്ന് പറയുന്ന ദുലോകം, മാതാവ് എന്ന് പറയുന്ന പൃഥിവി, ഇതിന് മധ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഇതല്ല പോക്കുവരവാണ്. ഇത് മന്ത്രവർണ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതും സംസാര അന്തർഗതമാണ്, പക്ഷെ ശ്രേഷ്ഠമാണ്. ഇവിടെ ആവശ്യമായ അമൃതത്തെ പ്രാപിക്കുന്നു. ഇനി അടുത്ത് പറയുന്നു, അഥ ഇത്യ അർത്ഥാന്തര പ്രസ്താവനാർത്ഥോ യൈമേ ഗൃഹസ്ഥ ഗ്രാമേ ഗ്രാമയിലെ ഗൃഹസ്ഥാനാം അസാധാരണ വിശേഷണം അരണ്യവാസിദ്ധ്യോ വ്യാപൃത്യർത്ഥം അഥ ഇമേ ഗ്രാമേ ഇഷ്ടാപൂർത്തേ ദത്തം ഇത്യുപാസ്യതേ. അടുത്ത് മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു. ഉത്തരായണ മാർഗത്തിലൂടെ ദേവയാനത്തിലൂടെ പോകുന്നവരല്ല, ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവർ. വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധശബ്ദം ഉപയോഗിച്ചത്. അവിടെ അധ ഐമേ ഗ്രാമേ, ഗ്രാമം എന്ന് പറയുന്നത് സൂചകമാണ്. എന്തിന്റെ? ഗൃഹസ്ഥൻ. ഗൃഹസ്ഥാനം അസാധാരണ വിശേഷം. ഗൃഹസ്ഥന്മാരെ കുറിച്ച് പറയുമ്പോൾ ഗ്രാമം എന്ന് പറയുന്നു. പരിവ്രാജനെ കുറിച്ച്, വാനപ്രസ്ഥനെ കുറിച്ച്, തപസ്യയെ കുറിച്ച് പറയുമ്പോൾ അരണ്യം എന്ന് പറയും. അസാധാരണ വിശേഷണം അരണ്യവാസിഭ്യോ വ്യാവർത്തിത്വം. ഗൃഹസ്ഥന് മറ്റുള്ളവർ എന്നാലും വീട് ഉപേക്ഷിച്ചു പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. യഥാ വാനപ്രസ്ഥ പരിവ്രാജകാനാം അരണ്യം വിശേഷം പറയുന്നു. വാനപ്രസ്ഥനും പരിവ്രാജകനെയും കുറിച്ച് പറയുമ്പോൾ അരണ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, വാനപ്രസ്ഥനോ പരിവ്രാജകനോ. ഗൃഹസ്ഥ വ്യാപൃത്യർത്ഥം, ഗൃഹസ്ഥന്മാരെന്ന് വേർതിരിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. തദ്വത് അതുപോലെ ഇഷ്ടാപൂർത്തി, ഇഷ്ടം അഗ്നിഹോത്രാദി വൈദികം കർമ്മ. ഇഷ്ടാപൂർത്തേ ദത്തം, ഇഷ്ടാപൂർത്തേ ദത്തം. ഇഷ്ടാപൂർത്തങ്ങളെ എപ്പോഴും ചേർത്താ പറയുന്നു ദ്വന്ദ്വത്തിൽ. അതുകൊണ്ടാണ് ഇഷ്ടാപൂർത്ത എന്ന് ദിവ്യജനത്തിൽ പറഞ്ഞു. ഇഷ്ടാപൂർത്തേ ഇഷ്ടവും പൂർത്തവും. ഇഷ്ടം എന്താണ്? അഗ്നിഹോത്രാദി വൈദികം കർമ്മ, അതാണ് ഇഷ്ടം. അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ഇഷ്ടം എന്ന് പറയുന്നു, അതനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന്മാർ. പൂർത്തം എന്ന് പറയുന്നത് എന്താണ്? വാപി കൂപ തടാകാരാമാധികരണം. പൂർത്തം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നവർ. അഗ്നിഹോത്രം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടാണ്. ഗൃഹസ്ഥൻ തനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചപ്പോൾ, ഗൃഹസ്ഥൻ സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു, എന്നാലേ ഗൃഹസ്ഥനാകത്തുള്ളൂ. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ചെയ്താൽ പോരാ.